പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ പരമ്പരയിലൂടെ യേശുവിൻ്റെ വ്യക്തിത്വവും പ്രബോധനങ്ങളും, അങ്ങനെ സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രം സമഗ്രമായി കാണാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ ആവിഷ്കരിക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനം, മരിയയിലെ പ്രസംഗം നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ഇതാണ് നമ്മൾ കണ്ടുവച്ചത്. ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. ദൈവം തന്നെയാണ് അവിടുത്തെ നാമം, മറ്റൊന്നല്ല. അവിടുത്തെ വിശുദ്ധി ഇവിടെ പ്രകടമാകണം. എൻ്റെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ സമൂഹത്തിലൂടെ പിതാവേ, അങ്ങ് അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം. അങ്ങയുടെ വിശുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത ഒന്നും പ്രവർത്തിക്കാനോ ചിന്തിക്കാൻ പോലുമോ ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ജീവിതം അങ്ങയുടെ വിശുദ്ധി വിളിച്ചറിയുന്നതായിരിക്കട്ടെ. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥന. അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം. ഞങ്ങളിലൂടെ, ഞങ്ങളുടെ സമൂഹത്തിലൂടെ, ഞങ്ങളുടെ ഈ ലോകത്തിലൂടെ അങ്ങ് ആരാണെന്നറിയണം. ഞങ്ങളുടെ ജീവിതം കാണുന്നവർ അങ്ങയെ തിരിച്ചറിയണം. മക്കളിലൂടെ മാതാപിതാക്കന്മാർ അറിയപ്പെടുന്നത് പോലെ ഞങ്ങളിലൂടെ അങ്ങയുടെ വിശുദ്ധിയും മഹത്വവും എല്ലാവരും അറിയണം. ആ വിശുദ്ധിയും മഹത്വവും മറ്റൊന്നല്ല, അങ്ങയുടെ അനന്തമായ സ്നേഹവും വാത്സല്യവും കാരുണ്യവുമാണ്. പിതാവേ, അങ്ങയുടെ ഈ അനന്തമായ സ്നേഹം, ആ മഹത്വം ഞങ്ങളിലൂടെ പ്രകടമാകാൻ അങ്ങ് അനുവദിക്കണമേ. അതോടൊപ്പം അങ്ങയുടെ വിശുദ്ധിക്ക് യോജിക്കാത്ത യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്നുകൂടി ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം. രണ്ടാമത്തെ യാചന അങ്ങയുടെ രാജ്യം വരണം എന്നാണ്. അങ്ങയുടെ രാജ്യം വരണം. രാജ്യം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂവിഭാഗത്താണ്. നമ്മൾ ഭാരത രാജ്യം, ഇന്ത്യ രാജ്യം എന്ന് പറയും. ഓരോ രാജ്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ബൗണ്ടറികളുണ്ട്. ദേശങ്ങളും ഭാഷകളും ജനതകളും ഒക്കെ രാജ്യങ്ങളായിത്തീരുകയാണ്. ഐക്യരാഷ്ട്രങ്ങളെന്ന് പറയും. പല രാഷ്ട്രവും രാജ്യവുമൊക്കെ ഇന്ന് പരിചിതമായ നാമമാണ്. ഇങ്ങനെ ഒരു രാജ്യമാണോ യേശു ദൈവരാജ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുക? തീർച്ചയായിട്ടുമല്ല എന്ന് നമുക്കറിയാം. ഏതെങ്കിലും പ്രത്യേക ഭൂവിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ രാജ്യം. രാജ്യമെന്ന പദം പോലും ഒരുപക്ഷെ നമുക്ക് ഇന്ന് അതേപടി മനസ്സിലാക്കാനും സാധിക്കുകയില്ല. യേശു വിഭാവനം ചെയ്യുന്നത് ഏതെങ്കിലും പ്രത്യേക അവസ്ഥ, പ്രത്യേക സ്ഥലം, പ്രത്യേക ജനത, പ്രത്യേക ഭൂവിഭാഗമല്ല. ദൈവത്തിൻ്റെ രാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ഭരണമെന്നാണ്. പിതാവേ, അങ്ങയുടെ ഭരണം ഈ ഭൂമിയിൽ നടപ്പിലാവണം. ദ റൂൾ ഓഫ് ഗാഡ്, അഥവാ അങ്ങ് ഇവിടെ രാജാവായി വാഴണം. അങ്ങ് രാജാവായി വാഴുന്നിടത്ത്, അങ്ങയുടെ രാജ്യത്വം അംഗീകരിക്കപ്പെടുന്നിടത്ത് അങ്ങയുടെ ഹിതമായിരിക്കും നടപ്പിലാവുക. അതുകൊണ്ടാണ് രാജ്യവും ഹിതവും ഏതാണ്ട് പരസ്പര പൂരകങ്ങളായി, പരസ്പരം വിശദീകരിക്കുന്നവയായി നിലനിൽക്കുന്നത്. ആദ്യമേ അങ്ങയുടെ രാജ്യത്തെക്കുറിച്ച്. അങ്ങയുടെ രാജ്യം വരണം എന്ന് പറയുമ്പോൾ അങ്ങ് രാജാവായി സ്വയം വെളിപ്പെടുത്തണം എന്നാണ് അർത്ഥമാക്കുക. പഴയ നീ പശ്ചാത്തലത്തിലേക്ക് പോയാൽ ഒരു വാക്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ്. ബാബിലോണിൽ പ്രവാസികളായി കഴിയുന്ന ഇസ്രായേൽ ജന മനം തകർന്ന ആ ജനത്തിൻ്റെ അടുക്കിലേക്ക് അവർക്ക് പ്രത്യാശ നൽകാനായി, നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കും ഉടനെ തന്നെ എന്ന പ്രത്യാശ നൽകാനായി അയക്കപ്പെട്ട വ്യക്തിയാണ് യേശയ്യ. യേശയ്യ പ്രവാചകൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. യേശയ്യ 1 മുതൽ 39 വരെയുള്ള ഭാഗങ്ങൾ പ്രവാസത്തിന് മുമ്പ് ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൽ പ്രവചിക്കപ്പെട്ടവയാണ്. 2-ാം ഭാഗം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ 2-ാം യേശയ്യ എന്ന് പറയും. അത് പ്രവാസികളോട് പ്രസംഗിച്ചതാണ്. അത് 570-ും 530-ും മധ്യേയുള്ള കാലഘട്ടത്തിൽ. പിന്നീട് യേശയ്യ 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ 3-ാം യേശയ്യ എന്ന് പറയും. അത് 515-ോടുകൂടി പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരോട് പറഞ്ഞതാണ്. ഇതിൽ 2-ാം യേശയ്യ എന്ന് പറയുന്ന ഭാഗമാണ് ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രവാസികളായി കഴിഞ്ഞ് ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു, ഞങ്ങൾക്കിനി രക്ഷയില്ല എന്ന് വിചാരിച്ച്, ഞങ്ങളെല്ലാം നശിച്ചുപോയി, എല്ലാം തകർന്നുപോയി എന്ന് വിചാരിച്ച് നിരാശയിൽ കഴിയുന്ന ഒരു ജനത്തിൻ്റെ അടുക്കിലേക്കാണ് ദൈവം തൻ്റെ പ്രവാചകനെ അയക്കുക. ആ പ്രവാചകനോട് എന്താണ് പറയാനുള്ളത്? ആ പ്രവാചകൻ പറയുന്നത് ഇതാണ്, യേശയ്യ 52:7. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു ചിത്രമുണ്ട്. ജെറൂസലം ഒരു മലയാണ്. ആ ജെറൂസലത്തിൻ്റെ വടക്കുകിഴക്കായി മറ്റൊരു മലയുണ്ട്, ഒലിവ് മല. ബാബിലോണിൽ നിന്ന് പാഞ്ഞു വരുന്ന ദൂതൻ ഒലിവ് മലയിലൂടെയാണ് ജെറൂസലത്തേക്ക് വരുന്നത്. യേശു ഒലിവ് മലയിലൂടെ കടന്ന് ജെറൂസലത്തേക്ക് പ്രവേശിച്ചതുപോലെ. അപ്പോൾ ജെറൂസലമിനെ ഇവിടെ ഒരു അമ്മയായിട്ടാണ് കാണുന്നത്, വിധവയായ അമ്മ. മക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി, ആ നഷ്ടത്തെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്ന വിധവയായ വൃദ്ധയായ ഒരു മാതാവ്, അതാണ് ജെറൂസലം. മക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ജെറൂസലമിനോടാണ് പറയുന്നത്, എന്താണ്? നിന്റെ ദൈവം ഭരിക്കുന്നു. രക്ഷയുടെ സന്ദേശമാണ്, സമാധാനമാണ് വിളംബരം ചെയ്യുക. ആ വിളംബരത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് സിയോനോട് പറയുക. യുവർ ഗാഡ് ഈസ് കിങ് മലാഖ് യാവേ എന്ന് പറയും. നിന്റെ ദൈവം രാജാവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി നിന്റെ ദൈവം വിജയം പ്രാപിച്ചിരിക്കുന്നു, അതാ അവൻ വരുന്നു. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നതാണ് ദൈവം തൻ്റെ ഭരണം നടപ്പിലാക്കുന്നു. അതിനെക്കുറിച്ച് യേശയ്യ ഈ രണ്ടാം യേശയ്യയുടെ ആരംഭത്തിൽ 40:1 വാക്യങ്ങൾ ഇങ്ങനെ കാണും: നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനത്തെ, സമാശ്വസിപ്പിക്കുവിൻ, ജെറൂസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ, അവളുടെ അടിമത്തം അവസാനിച്ചിരിക്കുന്നു. അവളുടെ അടിമത്തം അവസാനിച്ചിരിക്കുന്നു, കാരണം ഇതാ എന്താണ്? ദൈവം വിജയം വരിച്ചിരിക്കുന്നു. യൂദായുടെ പട്ടണങ്ങളോട് പറയുക: സദ്വാർത്ഥയുമായി വന്ന് സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്ഥയുമായി വന്ന് ജെറൂസലമെ നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക. എന്താ പറയേണ്ടത്? ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട്. ദൈവം ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തി അടിമകളായിരുന്ന തൻ്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് സദ്വാർത്ത, ഇതാണ് സുവിശേഷം. തിന്മയുടെ ആധിപത്യം അവസാനിച്ചിരിക്കുന്നു, അടിമകളായി കഴിഞ്ഞിരുന്നവരെ ദൈവം ഇതാ സ്വതന്ത്രരാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം ഇപ്രകാരമാണ് കാണുക. ഇതാണ് ദൈവരാജ്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിന്റെ ദൈവം ഭരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചിത്രം ഇതാണ്: എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി മനുഷ്യനെ അടിമയാക്കുന്ന സകല ശക്തികളുടെ മേൽ വിജയം വരിച്ച് ദൈവം രാജാവായിരിക്കുന്നു. യൂദയ്ക്കും ഇസ്രായേലിനും ദാവീദ് രാജാവിലൂടെ വിജയം ലഭിച്ചതുപോലെ, ഫിലിസ്തീനെയും മറ്റ് ശത്രുക്കളെയും തോൽപ്പിച്ച് ദാവീദ് രാജ്യം സ്ഥാപിച്ചതുപോലെ, അത് സമാന്തരമായി ദൈവം എല്ലാ മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശത്രുക്കളെ പരാജയപ്പെടുത്തി തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു, അഥവാ തൻ്റെ ഭരണം നടപ്പിലാക്കുന്നു. ഇതാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ രാജ്യം വരണമേ എന്ന് പറയും. എന്താണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത? ഈ രാജ്യത്തിൻ്റെ സവിശേഷത പലതുണ്ട്. ദൈവം രാജാവായി വാഴുമ്പോൾ, അതും സ്വർഗസ്ഥനായ പിതാവ് രാജാവായി വാഴുന്നിടത്ത്, എല്ലാ മനുഷ്യരും രാജകുമാരന്മാരും രാജകുമാരിമാരുമാണ്. അവർ ആരുടെയും അടിമകളായിരിക്കുകയില്ല. ആദ്യത്തേത് ഈ സ്വാതന്ത്ര്യമാണ്, മക്കളുടേതായ സ്വാതന്ത്ര്യം. എല്ലാ മനുഷ്യർക്കും ദൈവമക്കളുടേതായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. എല്ലാവരും പരസ്പരം സഹോദരങ്ങളായി മാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ ദൈവത്തിൻ്റെ രാജ്യം. അത് വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ്, അത് സാഹോദര്യത്തിൻ്റെ അവസ്ഥയാണ്. ദൈവം പിതാവാണെങ്കിൽ, ആ പിതാവാണ് ഭരിക്കുന്നതെങ്കിൽ, ആ ഭരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും മക്കളാണ്. സാഹോദര്യം ഈ ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു സവിശേഷത. എല്ലാവരും തുല്യരാണ്. മക്കളുടെയിൽ ജ്യേഷ്ഠ അനുജൻ സഹോദരൻ സഹോദരി വ്യത്യാസമുണ്ട്, പക്ഷേ അവരുടെ എല്ലാം മഹത്വം ഒന്ന് തന്നെയാണ്. ഒരേ പിതാവിൻ്റെ മക്കൾ ഒരേ മഹത്വമുള്ളവരാണ്. വ്യത്യസ്തങ്ങളായ തൊഴിൽ ചെയ്യുന്നവരാവാം, വ്യത്യസ്തമായ ശാരീരിക മാനസിക കഴിവുകളുള്ളവരാവാം, പക്ഷേ അവരെല്ലാം തുല്യ മഹത്വം അർഹിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എല്ലാവരും തുല്യരാണ്, ഈക്വാളിറ്റി. അവരെല്ലാവരും സ്വതന്ത്രരാണ്. ദൈവം പിതാവാണെങ്കിലും മക്കളെല്ലാവരും സ്വതന്ത്രരാണ്. പിതാവാരെയും അടിമകളാക്കി വയ്ക്കാറില്ല. പിതാവിൻ്റെ മക്കൾ സ്വതന്ത്രരാണ്. സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, ഇതൊക്കെയല്ലേ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ? യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണിത്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നും സ്വതന്ത്രരാണെന്നും നമ്മളെല്ലാവരും തുല്യത ഉള്ളവരാണെന്നും അംഗീകരിക്കപ്പെടുന്നു. പിതാവെ, അങ്ങയുടെ ഭരണം ഇവിടെ നടപ്പിലാവണം. എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകണം. എല്ലാവരിലും സ്നേഹം അതിൻ്റെ ആഴത്തിൽ വേരൂന്നി നിൽക്കണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണമാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഈ ഭരണം ഇവിടെ നടപ്പിലാകണമേ എന്നാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നാം. യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷണം ആരംഭിച്ചത് തന്നെ ദൈവരാജ്യം ഇതാ എത്തിക്കഴിഞ്ഞുവെന്നാണ് പറഞ്ഞുകൊണ്ടാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ കാണും. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആ പടിവാതിൽക്കലെത്തിക്കഴിഞ്ഞു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതാ വാതിൽക്കലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പലതവണ യേശു പറയും, യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകും ദൈവത്തിൻ്റെ രാജ്യമാണെന്ന്. യേശു പിശാചുക്കളുടെ ധർമ്മനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന ആരോപണവുമായി ഫരിസേയർ വന്നപ്പോൾ യേശു പറയും, ഞാൻ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ പിന്നെ എന്തിനെ കൊണ്ടാണ് ബഹിഷ്കരിക്കുക? എന്നാൽ ദൈവത്തിൻ്റെ കരത്താലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വന്നു കഴിഞ്ഞു. യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ വ്യക്തമാകുന്നു, പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവരാജ്യം സ്വാതന്ത്ര്യം നൽകുന്നതിൻ്റെ, ഇതുവരെ മനുഷ്യനെ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്ന പൈശാചിക ശക്തിയിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നതിൻ്റെ വ്യക്തമായ അടയാളമായിരുന്നു പിശാചു ബഹിഷ്കരണങ്ങൾ. അതുപോലെ തന്നെ യേശു ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തനവും ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ദരിദ്രർക്ക് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത്, കുരുടർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും നൽകിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, പാവികൾക്ക് മോചനം നൽകിയത്, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങളായിരുന്നു. അപ്പോൾ ദൈവരാജ്യം വന്നു കഴിഞ്ഞുവെങ്കിൽ പിന്നെ എന്തിനും ഇനിയും വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമുക്കറിയാം ഇതെല്ലാം അടയാളങ്ങളാണ്. എല്ലാ മരിച്ചവർക്കും ജീവൻ ലഭിച്ചില്ല, എല്ലാ കുഷ്ഠരോഗികളും ഇനിയും സൗഖ്യം പ്രാപിച്ചിട്ടില്ല, എല്ലാ പാവികൾക്കും മോചനം ലഭിച്ചിട്ടില്ല, എല്ലാ രോഗികൾക്കും സൗഖ്യവുമായിട്ടില്ല. ഇനിയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ തിന്മയുടെ വേരുകൾ ആഴത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ചുറ്റും അനുഭവിക്കുന്നത് സാത്താൻ്റെ രാജ്യത്തിൻ്റേതായ സവിശേഷതകളാണ്. പരസ്പരമുള്ള വിദ്വേഷവും ശത്രുതയും പകയും, പരസ്പരം ഉന്മൂലനം ചെയ്യാനുള്ള മനുഷ്യൻ്റെ കുതന്ത്രങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ആയുധ സജ്ജീകരണങ്ങളും മരണയന്ത്രങ്ങളും എല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ദൈവരാജ്യം ഇനിയും ഇവിടെ പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ്. നീതിയുടെയും സ്നേഹത്തിൻ്റെയും ഭരണം ഇനിയും പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പിതാവായി ഇവിടെ സ്വയം പ്രത്യക്ഷമാകണമേ, ഞങ്ങളുടെ ഈ സമൂഹത്തിൽ, ഞങ്ങളുടെ ഈ സംവിധാനങ്ങളിൽ, ഞങ്ങളുടെ ഈ ലോകത്തിൽ അങ്ങയുടെ ഭരണം ഇനിയും നടപ്പിലാകണമേ. ദൈവരാജ്യം എന്നാൽ എന്താണെന്ന് ഒറ്റ വാക്കിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു തരുന്നുണ്ട്. റോമക്കാർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തിലും ദൈവമനുഷ്യ ബന്ധത്തിലും പ്രകടമാകേണ്ട നീതി, ദൈവഹിതമനുസരിച്ചുള്ളൊരു ജീവിതം, അതാണ് നീതി. ഇവിടെ നീതി നടപ്പിലാവണം, അതോടൊപ്പം സമാധാനമുണ്ടാകണം. യുദ്ധത്തിൻ്റെ അഭാവം മാത്രമല്ല സമാധാനം. ദൈവം ആഗ്രഹിച്ച വിധത്തിൽ, ഓരോ സൃഷ്ടിയും സ്രഷ്ടാവ് ആഗ്രഹിച്ച വിധത്തിൽ ആയിരിക്കുന്ന ആ സന്തുലിതാവസ്ഥയാണ് സമാധാനം എന്നുകൊണ്ട് അർത്ഥമാക്കുക. നീതിയും സമാധാനവും ആത്യന്തികമായി പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും, ജഡികമായ ആനന്ദത്തെക്കുറിച്ചല്ല. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, മനുഷ്യർ പരസ്പരം സഹോദരങ്ങളായി അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ആ സന്തോഷത്തിൽ ജീവിക്കുന്ന അവസ്ഥ, ഈ അവസ്ഥയാണ് ദൈവരാജ്യം കൊണ്ട് ഉദ്ദേശിക്കുക. ഇതിവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. പക്ഷെ അതിനിയും പൂർണ്ണമാകേണ്ടതുണ്ട്. അത് ലോകാവസാനം വരെ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയുടെ ഒരു വിശദീകരണമാണ് അടുത്തത്. അങ്ങയുടെ ഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ഹിതം ഇവിടെ നടപ്പിലാവണം. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? ദൈവഹിതം പൂർണ്ണമായി നിറവേറുന്ന അവസ്ഥയാണ് സ്വർഗമെന്ന് പറയുക. ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന സമൂഹത്തിൽ സ്വർഗം ഒരു യാഥാർത്ഥ്യമായി തീരുകയാണ്. പക്ഷേ ആ സ്വർഗം ഇന്നും ഭൂമിയിൽ പൂർണ്ണമായിട്ടില്ല. ദൈവഹിതത്തിനുപരിയായി സ്വന്തം ഹിതത്തെ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യരാണ് നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്, അങ്ങയുടെ ഹിതം ഇവിടെ നിറവേറണം ഈ ഭൂമിയിൽ. യേശു തന്നെയാണ് ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണം. ഗെത്സമനിയിലെ പ്രാർത്ഥനയിൽ യേശു വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ട്. ഭീകരമായ പീഡനത്തിൽ നിന്നും സമൂലമായ പ്രത്യക്ഷമായ പരാജയത്തിൽ നിന്നും തന്നെ ഒഴിവാക്കണം. കുരിശ് അങ്ങനെയാണല്ലോ പ്രകടമാവുന്നത്. പരാജിതൻ്റെ ചിത്രമാണ് ക്രൂശിതന് നമ്മൾ കാണുക. പക്ഷേ അത് യഥാർത്ഥത്തിൽ വിജയമായിരുന്നു സാവകാശമാണ് മനസ്സിലാവുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന യേശുവിൻ്റെ പ്രാർത്ഥന അത് തികച്ചും മാനുഷികമായ പ്രാർത്ഥനയാണ്. ആസന്നമായിരിക്കുന്ന വലിയ പീഡനത്തിൻ്റെയും മരണത്തിൻ്റെയും മുമ്പിൽ പതറുന്ന വ്യക്തി, ലോകത്തിൻ്റെ പാപഭാരം മുഴുവനും തൻ്റെ മേൽ ചുമത്തിക്കഴിയുമ്പോഴുണ്ടാകുന്ന വലിയ ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം തികച്ചും മാനുഷികമാണ്. ഈ മാനുഷികമായ യേശുവിൻ്റെ ഹിതം യേശു തന്നെ പറയും, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവൻ സ്വന്തം ജീവിതത്തിൽ എടുത്തു കാണിക്കുകയാണ് എങ്ങനെ ആ ഹിതത്തിന് നിറവേറണം. അവസാനം കുരിശിൽ കിടന്നുകൊണ്ടാണ് പറയുക, എല്ലാം പൂർത്തിയായി. പരസ്യജീവിതകാലത്ത് പലപ്പോഴും യേശു പറയുമായിരുന്നു, എന്നെ അയച്ചവൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം, നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് സമറിയായി വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നെ അയച്ചവൻ്റെ ഹിതം ഞാൻ നിറവേറ്റണം, പകലുള്ള സമയത്തോളം ഞാൻ അവൻ്റെ ഹിതം നിറവേറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യാനായി നമ്മളെ പഠിപ്പിക്കുന്നതാണ് പിതാവിൻ്റെ ഹിതത്തിന് സ്വയം വിട്ടുകൊടുക്കണം. അങ്ങയുടെ ഹിതം ഭൂമിയിൽ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ ബലപ്രയോഗത്തിലുള്ള നടപ്പിലാവലല്ല, അങ്ങയുടെ ഹിതത്തിന് ഞങ്ങളെ തന്നെ വിധേയരാക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എന്താണ് ഈ ഹിതം? ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വീണ്ടും വിശുദ്ധ പൗലോസ് ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തെസ്സലോണിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിൽ ഈ ഹിതത്തെക്കുറിച്ച് വ്യക്തമായി പറയും. 5-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ, സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ, ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം. സദാ നന്മ ചെയ്യുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകടിപ്പിക്കുക. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ മക്കൾ സന്തോഷമായി കഴിയുന്നതാണ്. ഒരു മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുകയില്ല തങ്ങളുടെ മക്കൾ ദുഃഖിക്കണമെന്ന്. അവരെ ശാസിച്ചെന്ന് വരും, അവരെ ശിക്ഷിച്ചെന്ന് വരും, മക്കൾ ചിലപ്പോൾ കരഞ്ഞുവെന്നും വരും. ആ കണ്ണീരിൽ മാതാപിതാക്കന്മാർ സന്തോഷം കണ്ടെത്തില്ല. പക്ഷേ ആ കണ്ണീര് മാനസാന്തരത്തിലേക്ക് നലയുദ്ധത്തിലേക്ക് നയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. അപ്പോഴ് അങ്ങയുടെ ഹിതം ഈ ഭൂമിയിൽ നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ ചോദിക്കുന്നത്, പിതാവേ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ, ഞാനും ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹവും പൂർണ്ണമായും അങ്ങയുടെ ഹിതത്തിന് വിധേയമാവണം. ഈ ഹിതം എല്ലാവരും സഹോദരങ്ങളായി കഴിയുകയാണ്. ദൈവത്തെ ഏതു പേര് വിളിച്ച് അപേക്ഷിക്കുന്നവരും സഹോദരങ്ങളാണെന്ന് ഓർക്കുക. വ്യത്യസ്തമായ മതങ്ങളുടെ പേരിൽ പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്നത് ദൈവത്തിനൊരിക്കലും ഹിതകരമാവുകയില്ല. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ മനുഷ്യനെ ശത്രുവായി കാണണമെന്ന്. തിന്മയെ വെറുക്കണം, പക്ഷെ തിന്മ ചെയ്യുന്നവരെ സ്നേഹിക്കണം. തിന്മയുടെ ഉന്മൂലനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് മനുഷ്യനെ കൊന്നുകൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹിതം എല്ലാവരും സഹോദരങ്ങളായി പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും സന്തോഷത്തിൽ കഴിയുക എന്നതാണ്. ഈ വലിയ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അവസ്ഥയാണ് ദൈവരാജ്യമെന്ന് പറയുക. അവിടെ വ്യത്യാസങ്ങളില്ല. പിന്നീട് ഓരോ ദിവസം പറയും, അവിടെ യഹൂദനെന്നോ വിജാതിയെന്നോ വ്യത്യാസമില്ലാത്ത, എല്ലാവരും ഒന്നായിത്തീരുന്ന, ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായിത്തീരുന്ന, ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്ന ആ അവസ്ഥ, അതാണ് ദൈവത്തിൻ്റെ ഭരണം, അതാണ് അവിടുത്തെ ഹിതം. അത് നിറവേറണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. പിതാവേ, അങ്ങയുടെ ഹിതത്തിന് ഞങ്ങളുടെ ഹിതത്തെ എപ്പോഴും വിധേയപ്പെടുത്തുവാൻ, പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും കഴിയുവാൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകടിപ്പിക്കുവാൻ, നിരന്തരം പ്രാർത്ഥനയിൽ വ്യാപൃതരാകുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ സന്തോഷം ഞങ്ങളുടെ എല്ലാവരിലും സമൃദ്ധമായി അവിടുന്ന് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.